അധ്യായം 34 പേജ് 219. ദാനശീലൻ. കുമാരൻ്റെ അരി വിതരണം ഒരു പരാജയമായി. അരിയും തുണിയുമായി അയാളുടെ ജീപ്പുകൾ കടവത്ത് വെറുതെ കാത്തുകെട്ടിക്കിടന്നു. അമ്പുവും പ്രകാശനും പഠിച്ച പണി 18 നോക്കിയിട്ടും അവരുടെ സ്വന്തം വീട്ടുകാരല്ലാതെ വേറൊരാളും വന്ന് കൈനീട്ടിയില്ല. കുമാരേട്ടൻ ദാനശീലന, പ്രകാശൻ എല്ലാവരോടും പറഞ്ഞു നോക്കി. കുമാരേട്ടൻ സൽക്കർമ്മിയ, അമ്പു അതിനൊരു വിശദീകരണം കൊടുത്തുകൊണ്ടിരുന്നു. ദാനധർമ്മത്തിൽ ഇതുപോലെ വിശ്വസിക്കുന്ന ഒരാളെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ടില്ല. കൊമ്പൻജോയ് പുകഴ്ത്തി. കുമാരേട്ടൻ കർണന കർണൻ. പ്രകാശേട്ടൻ്റെ ശിങ്കിടി ചന്ദ്രൻ ആവേശം കൊണ്ടു. കുമാരൻ ചെയ്ത അന്നദാനങ്ങളുടെയും വസ്ത്രദാനങ്ങളുടെയും കണക്ക് അമ്പലത്തിൻ്റെ ചുവരിൽ എഴുതി വച്ചിട്ടുണ്ട്. കണ്ടാൽ ഞെട്ടിപ്പോകും. വീടൊന്നിന് 5 ഇടങ്ങഴി അരിയും ഒരു പുതപ്പുമാണ് ദാനം. പലർക്കും പ്രത്യേകിച്ച് ചില പെണ്ണുങ്ങൾക്ക് ഒരിടയിളക്കം. പോയി വാങ്ങിച്ചാലോ? വെറുതെ കിട്ടുന്നതല്ലേ? അരമണിക്കൂർ നേരത്തെ മെനക്കെടുതല്ലേ വേണ്ടു? എല്ലാവരും കൂടി ഒന്നിച്ചു പോണ്ട, ഒന്നോ രണ്ടോ പേര് വീതം. പക്ഷേ ആണുങ്ങൾ വിലക്കി. ഇവിടെ കുമാരൻ്റെ ടിപ്പർ തടയുക, അവിടെ പോയി അയാളുടെ അരിയും തുണിയും വാങ്ങുക, നാണല്ലേ നിങ്ങൾക്ക്? അബദ്ധം പറ്റിയ പെണ്ണുങ്ങൾ പിന്നെ അതിനെപ്പറ്റി മിണ്ടിയില്ല. എന്നാൽ മിണ്ടാതിരുന്നുമില്ല. അയാൾക്കുണ്ടാവും ഒരു മനസാക്ഷി. സ്വന്തക്കാര് പട്ടിണിയിലും കഷ്ടപ്പാട്ടിലും കിടക്കുമ്പോൾ സഹായിക്കണമെന്ന് തോന്നിയിട്ടുണ്ടാവും. അത് ആരുടെ തെറ്റാ? പറയുമ്പോൾ എല്ലാം പറയണമല്ലോ. അയാളുടെ നല്ല മനസ്സുകൊണ്ടാണ് എൻ്റെ ചെക്കൻ ടൗണിൽ പോയി മെക്കാനിക് പഠിക്കണെ. നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ നന്നായിട്ട് തന്നെ പറയണം. റിപ്പീറ്റ്. നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ നന്നായിട്ട് തന്നെ പറയണം. വള്ളിയെ, നീ എന്താടി മുണ്ടാതിരിക്കണേ? ഇക്ക വേണ്ട കുമാരൻ്റെ ദാനധർമ്മം, നിങ്ങൾ പോയി വേടിക്കി. വള്ളി മുഖം തിരിച്ചു. സ്ത്രീകളങ്ങനെ ഇടയിളക്കക്കാരികളാകാതിരിക്കും. അവരല്ലേ വെച്ച് വിളമ്പേണ്ടത്. കഞ്ഞിക്കലത്തിലെ വെറുതെ അവരെ കൊണ്ട് തിരിച്ചും മറിച്ചും ചിന്തിപ്പിച്ചു. അവരെയെല്ലാം ഒന്നിച്ചു കൂട്ടാനും കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിക്കാനും ദിനകരൻ വല്ലാതെ പാടുപെട്ടു. നമ്മുടെ അന്നം മുടക്കിയവൻ്റെ ദാനം നമുക്ക് വേണ്ട. അമ്മമാരെ, കൈ നീട്ടി നടുകുനിച്ച് ആരുടെ മുന്നിലും നിൽക്കാനിടയാവരുത്. ആദിയുടെ ഭാവി. കുമാരൻ എത്ര കാലം നമുക്ക് അരി തരും? നമ്മുടെ അരി നമ്മുടെ മണ്ണിലും വെള്ളത്തിലുമുണ്ട്. കുമാരൻ അത് തിരിച്ചു തരട്ടെ. അണഞ്ഞു കിടക്കുന്ന കനലുകളെ ക്ഷമയോടെ ഊതി ഉണർത്തും പോലെ ദിനകരൻ ഓരോ മനസ്സിനെയും ഊതി ജ്വലിപ്പിച്ചെടുത്തു. അടുത്തു ചെന്ന് ഓരോ ഹൃദയത്തിലേക്കും അവൻ ഉറ്റുനോക്കി. അവനോട് മറച്ചു വെക്കാൻ അവർക്കൊന്നും ഉണ്ടായിരുന്നില്ല. പതുക്കെയെങ്കിലും കലങ്ങിയ വെള്ളം തെളിയും പോലെ അവരുടെ മനസ്സ് തെളിഞ്ഞു. ശരിയാ മോനെ, അവർ നെടുവീർപ്പിട്ടു. ശരിയാ നീ പറയണത്. കഥാരാവിൻ്റെ പിറ്റേന്ന് പുലർച്ചെ അവർ കഥ കേട്ട് തിരിച്ചെത്തുമ്പോഴേക്കും പോലീസുകാർ ചക്രമാക്കലിനെയും ചന്ദ്രമോഹനെയും ഒക്കെ പിടിച്ചുകൊണ്ടു പോയിരുന്നു. ഗുരുവായൂരും തൃശ്ശൂരും കോഴിക്കോടും പാലക്കാട്ടും പത്തനംതിട്ടയും കണ്ണൂരുമൊക്കെയുള്ളവർ ഗൂഢാലോചന നടത്തി കുമാരൻ്റെ ഭൂമി കയ്യേറുന്നു എന്നതായിരുന്നു പരാതി. കൊമ്പൻജോയിയായിരുന്നു പ്രധാന സാക്ഷി. ചക്രമാക്കലും കൂട്ടരും ഭൂമി കയ്യേറി വേലി കെട്ടാൻ ശ്രമിക്കുന്നത് താൻ തൻ്റെ 2 കണ്ണാലെ കണ്ടു എന്ന് ജോയ് പോലീസിനോട് പറഞ്ഞു. താൻ ഇടപെട്ടപ്പോൾ ചക്രമാക്കലും കൂട്ടരും തന്നെ ഭീഷണിപ്പെടുത്തിയെന്നും താൻ ഉടനെ തന്നെ ടെൻറ്റിലുള്ളവരെ വിവരമറിയിച്ചുവെന്നും കൊമ്പൻ സത്യപ്രസ്താവന നടത്തി. ടെൻറ്റിലുള്ളവരും ദൃക്സാക്ഷികളാണ്. കണ്ടൽക്കാട് വിളിപ്പിച്ച് കൂടുതൽ ഭൂമി കയ്യേറാനുള്ള നീക്കത്തെ ചെറുത്തത് ടെൻറ്റിലുള്ളവരാണ്. ചക്രമാക്കൽ അതൊക്കെ കേട്ട് ഉറക്കെ പൊട്ടിച്ചിരിച്ചു. ഹൈ, കുറച്ചും കൂടി കൂട്ടിപ്പറയടോ, മാഷു കൊമ്പൻ ജോയുടെ പുറത്ത് തട്ടി. കൊമ്പനൊന്ന് വല്ലാതായി. പ്രകാശൻ പോലീസുകാരോട് പറഞ്ഞു, കുമാരേട്ടൻ ഈ നാടിന് ഗുണം മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഇന്ന് ഞങ്ങളൊക്കെ കഞ്ഞി കുടിച്ച് കിടക്കണത് അങ്ങേര് കാരണ. അത് ഞങ്ങൾക്കറിയാം, പോലീസ് സമ്മതിച്ചു. കുമാരേട്ടൻ അമ്പലം പൊന്നാക്കി, പാലം പണിതു, റോഡുണ്ടാക്കി, ഇനി സ്കൂളുണ്ടാക്കും, ആശുപത്രി ഉണ്ടാക്കും. നാടിനു വേണ്ടി നല്ല കാര്യങ്ങൾ മാത്രം കുമാരേട്ടൻ ചെയ്തിട്ടുള്ളൂ. അമ്പുവും ബോധ്യപ്പെടുത്തി. അമ്പുവും പ്രകാശനും സ്വന്തം കുടുംബക്കാരെ പോലീസിൻ്റെ മുന്നിലേക്ക് നീക്കി നിർത്തി. സാറന്മാർ ഇവരോട് ചോദിച്ചു നോക്ക്, കുമാരൻ്റെ മണ്ണിൽ കുമാരൻ എന്ത് കാട്ടണേനും ഞങ്ങൾക്ക് വിരോധമൊന്നുമില്ല. കുടുംബക്കാർ മണിമണിയായി കാര്യങ്ങൾ പറയാൻ തുടങ്ങി. അവരാരുടെ മണ്ണ് നികത്താനും താത്താനും എന്തിനാ വല്ലവരോടും ചോദിക്കണേ? കുമാരനായപ്പോൾ ഞങ്ങൾക്ക് വേലയും കൂലിയും തരണേ. ചക്രമാക്കൽ അത് കേട്ട് ചിരിച്ചു. അയാൾ ചോദിച്ചു, നിങ്ങൾ മീൻപിടുത്തക്കാരല്ലേ? നിങ്ങളിപ്പോൾ എവിടെന്നാ മീൻ പിടിക്കണേ? പ്രകാശന് ദേഷ്യം വന്നു. ഞങ്ങൾക്കെന്താ വേറെ തൊഴിൽ ചെയ്തൂടെ? നിങ്ങളുടെ മക്കൾക്ക് മാത്രമേ ഡോക്ടർ എഞ്ചിനീയറോ ഒക്കെ ആവാൻ പാടുള്ളൂ? ഹൈ, ക്ഷോഭിക്കാതരോ. ചെറിയ മീൻ വലിയ മീൻ ഇരയാണോ? അത് പറ. ആവോ, എനിക്കറിഞ്ഞുകൂടാ. താനൊന്ന് പഠിപ്പിച്ചതാ. പിന്നെ താൻ എന്ത് മീൻപിടുത്തക്കാരനാടോ? പ്രകാശ, മീൻപിടുത്തം ഒരു മോശം തൊഴിലല്ല. പക്ഷേ മീനുകൾ പെറ്റുപെരുകുന്ന നീർത്തടം മണ്ണിട്ട് തീർക്കുന്നത് വളരെ മോശം തൊഴിലാണ്. അതാണ് താനിപ്പോൾ ചെയ്യുന്നത്. വേലി തന്ന വിളവ് തിന്നണ പണി. റിപ്പീറ്റ്, വേലി തന്നെ വിളവ് തിന്നണ പണി. അപ്പോഴാണ് ടെന്റിലുള്ളവർ രൂക്ഷമായി ഇടപെട്ടത്. ഇതൊക്കെ ചോദിക്കാൻ താനാരാകൂവേ? കറുത്ത കന്നടക്കാരൻ ഷർട്ടിൻ്റെ കൈ ചുരുട്ടിക്കേറ്റി മുന്നോട്ട് വന്നു. ജയൻ മുനക്കിക്കടവ് അയാളെ തടഞ്ഞു. ആ വേണ്ട വേണ്ട, ബോഡി ലൈൻ ബൗളിങ്ങൊക്കെ നമുക്കും അറിയാം. ആക്സിഡൻറ്റ് പോയിന്റിൽ കയറി കളിക്കല്ലേ? സംഘർഷം പാടില്ല, പോലീസുകാരൻ ഇടപെട്ടു. ഇവരാരാ സാറേ? ഇവരെന്തിനാ ഞങ്ങളുടെ വീടുവാന്ന് പ്രശ്നം ഉണ്ടാക്കണേ? അമ്പുവും പ്രകാശനും അവരുടെ കൂടെയുള്ളവരും പോലീസുകാരുമായി വലിയ തർക്കം നടന്നു. പോലീസുകാരിൽ ചിലർക്ക് ചക്രമാക്കലിനോട് വലിയ ബഹുമാനമുണ്ടായിരുന്നു. അവരിലൊരാൾ ഗുരുവായൂരുകാരനായിരുന്നു. അറസ്റ്റ് ചെയ്ത് നീക്കം ചെയ്യാനേ മാഷെ ഓർഡർ, അയാൾ ചക്രമാക്കലിനോട് പറഞ്ഞു. വെറുതെ പിടിച്ച് ജീപ്പിൽ കയറ്റിക്കൊണ്ടുപോയി നഗരം കാണിച്ചിട്ട് വിട്ടയക്കാനുള്ള പരിപാടിയിൽ തനിക്ക് താല്പര്യമില്ലെന്ന് ചക്രമാക്കൽ പറഞ്ഞു. അറസ്റ്റ് ചെയ്ത് കേസ് ചാർജ് ചെയ്യണം, പറ്റുമോ? പോലീസിന് അതിന് തീരെ താല്പര്യമുണ്ടായിരുന്നില്ല. അവർക്കൊരു ഇടവേള കിട്ടണം. മൂന്നനു, ഐ റിപ്പീറ്റ്, ഒരിടവേള കിട്ടണം. മൂന്നോ നാലോ മണിക്കൂറിൻ്റെ ഒരിടവേള. അതിനുള്ളിൽ കുമാരൻ്റെ ലോറികൾ ഒരു തരി മണ്ണില്ലാതെ എല്ലാം തട്ടിയിട്ട് പോയിക്കോളും. സംഘർഷം പാടില്ല, അത് പോലീസിന് നിർബന്ധമുള്ള കാര്യമാണ്. പോലീസുകാർ ചക്രമാക്കലിനെയും കൂട്ടരെയും പിടിച്ചുകൊണ്ടുപോയി. പക്ഷേ പൊന്മണി ജാഗ്രതയുള്ളവനാണ്. മണ്ണിടിക്കാൻ പോയിട്ട് ലോറി സ്റ്റാർട്ടാക്കാൻ പോലും കുമാരൻ്റെ കൂട്ടർക്ക് പറ്റിയില്ല. പൊന്മണിയുടെ പിള്ളേർക്ക് ലോറികൾക്ക് തീ വയ്ക്കണമെന്നുണ്ടായിരുന്നു. ദിനകരൻ സമ്മതിച്ചില്ല. അക്രമം വേണ്ട, അയാൾ ഉറപ്പിച്ചു പറഞ്ഞു. ഒലയ്ക്ക പൊന്മണി കയ്യിലിരുന്ന ഇഷ്ടിക ഒരു ലോറിയുടെ നേർക്കെറിഞ്ഞു. ഒരു നിമിഷത്തേക്കൊന്ന് പതറിയെങ്കിലും ദിനകരൻ പൊന്മണിയുടെ ക്ഷോഭമടങ്ങാൻ കാത്തുനിന്നു. പിന്നെ സാവകാശം പറഞ്ഞു. ഇപ്പോൾ നമുക്കാവശ്യം എല്ലാ ശ്രദ്ധയും നമ്മുടെ മണ്ണിലേക്ക് കേന്ദ്രീകരിക്കുക എന്നതാണ്. അല്ലാതെ ഇവിടെ നടക്കുന്ന തല്ലിത്തകർക്കലിലേക്കും തീവെപ്പിലേക്കും ശ്രദ്ധ മാറ്റിക്കളയലല്ല. കല്ല് താഴെയിടാൻ ആ പിള്ളേരോട് പറയും. നമുക്ക് തല്ലും കൊല്ലൊന്നും വേണ്ട പൊന്മണിയെ, ശൈലജയുടെ അച്ഛൻ വേലായുധനും അവരെ ഉപദേശിച്ചു. ദിനകരൻ്റെ സമാധാന മാർഗത്തിലേക്ക് കാർക്കിച്ചു തുപ്പിക്കൊണ്ട് പൊന്മണി മാറി നിന്നു. പേടിത്തൂറുകൾ! ഇവർക്കൊന്നും ഒരു സമരവും വിജയിപ്പിക്കാനറിയില്ല. പൊന്മണിയുടെ പിള്ളേർ അവരുടെ സമാധാനത്തിന് വേണ്ടി മാത്രം ലോറികളുടെ കാറ്റഴിച്ചു വിട്ടു. ഇത്ര ദിവസമായിട്ടും കുമാരൻ്റെ ടിപ്പറുകൾക്ക് ഒരു തുണ്ട് മണ്ണ് ഇവിടെ ഇറക്കാൻ പറ്റിയിട്ടില്ലാലോ പൊന്മണിയെ? മാർക്കോസ് ചോദിച്ചു. പൊന്മണി അത് കേട്ടിട്ടില്ലെന്ന് നടിച്ചു. വെപ്പും തീനും കൊടിയുമൊക്കെ ഇനി ഇതിൻ്റെ മുമ്പിൽ മതി. രണ്ടിലൊന്നറിയട്ടെ, തമ്പുരാൻ വന്ന് വിളിച്ചാലും ഇനി ഇവിടുന്ന് നമ്മൾ മാറി നിൽക്കരുത്. നിങ്ങൾ തീപൂട്ട്, കുഞ്ഞിമാതു സ്ത്രീകളോട് പറഞ്ഞു. അവർ വലിയ കല്ലുകൾ എടുത്തുകൊണ്ട് വന്ന് അടുപ്പുണ്ടാക്കി. ആർക്ക് വേണം കുമാരൻ്റെ ഓശാരം? കുഞ്ഞിമാതു പിറുപിറുത്തുകൊണ്ടിരുന്നു. കുട്ടികൾ ചൂണ്ടയുമായി നക്ഷത്രക്കണ്ടലുകളുടെ കാട്ടിലേക്ക് പോയി. ആണുങ്ങൾ വിറക് കൊണ്ടുവന്നു. വെള്ളം കലങ്ങി മറിഞ്ഞതായിരുന്നു. ഇത് കുടിച്ചാൽ വല്ല മാറാരോഗവും വരും, കാർത്യായനി പറഞ്ഞു. വേറെ നിവൃത്തിയുണ്ടായിരുന്നില്ല. വട്ടാരയുടെ മുഖത്ത് തോർത്തുമുണ്ട് വിരിച്ച് അവർ വെള്ളം അരിച്ചെടുത്തു. അരിച്ചാൽ കിട്ടാത്ത വിധം അഴുക്കും രോഗവും നാറ്റവും വെള്ളത്തിൽ അലിഞ്ഞുകിടന്നു. തീ പൂട്ടി അവർ അടുപ്പത്ത് വെള്ളം വെച്ചു. വെള്ളം തിളയ്ക്കുന്നത് നോക്കിയിരുന്ന് കുഞ്ഞിമാതു പറഞ്ഞു. അരി കുറച്ചധികം ഇട്ടോ പിള്ളേരെ, ഉണ്ണാൻ നേരത്ത് ആരെങ്കിലുമൊക്കെ വന്നാൽ ചോറ് കൊടുക്കണം. കുമാരേട്ടൻ കയറി വന്നാലോ കുഞ്ഞിമാതുമ്മേ? ചെറുപ്പക്കാർ കളിയാക്കി. നല്ല ചൊടിയായിട്ട് ഇലയിട്ട് വിളമ്പിക്കൊടുക്കടാ. എന്താ സംശയം? ഇവിടുത്തെ ഉപ്പും പുളിയൊക്കെ അവൻ്റെ നാവുമ പണ്ടേ പോയിട്ടുണ്ടാവുമല്ലോ. ഒക്കെ ഒന്ന് ഓർമ്മിപ്പിച്ചു കൊടുക്കാം. ഇങ്ങോട്ട് വരട്ടെ. ചെറുപ്പക്കാർ കൂട്ടച്ചുരിയായി. എന്താണിത്, വണ്ടി തണയലോ പത്താമുദയത്തിൻ്റെ ഉത്സവമോ? വെപ്പും തീനും കളിയും ചിരിയും. പ്രകാശനും അമ്പുവിനും ദേഷ്യം വന്നു. സൗജന്യ വിതരണത്തിന് കൊണ്ടുവന്ന അരിയും പുതപ്പും മടക്കിയെടുത്ത് ജീപ്പുകൾ തിരിച്ചുപോയി.